السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم توفنا مسلمين، وألحقنا بالصالحين. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. أما بعد، سهودرن غلي سورة الزخرف تفسير عن المل പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെയും ഫിറൗനിൻ്റെയും ചരിത്രം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഈ സൂറത്തിലെ 54-ാമത്തെ ആയത്തിൽ, ഫസ്തഖഫ ഖൗമഹു ഫഅതഊഹു ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ. ഫസ്തഖഫ ഇസ്തഖഫ എന്ന് പറഞ്ഞാൽ ഒരാളെ വിഡ്ഢിയാക്കുക, അയാളെ ബുദ്ധിയില്ലാത്ത ആളാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഫിറഔൻ എന്ത് ചെയ്തു? ഫസ്തഖഫ ഖൗമഹു, അവന്റെ ജനതയെ അവൻ വിഡ്ഢികളാക്കി. ഫഅതഊഹു, അവരാകട്ടെ അവനെ അനുസരിക്കുകയും ചെയ്തു. ഇന്നഹും കാനു, തീർച്ചയായും അവർ ഫിറഔനിന്റെ ജനത ആയിരുന്നു. ഖൗമൻ, ഒരു കൂട്ടർ. എങ്ങനെയുള്ള ഖൗമായിരുന്നു അവർ? ഫാസിഖീൻ, ഫാസിഖുകളായ, വൃത്തികേടുകൾ ചെയ്തിരുന്ന, അള്ളാഹുവിനെ അനുസരിക്കാത്ത ധിക്കാരികളായ ആളുകളായിരുന്നു. നോക്കൂ, അള്ളാഹു പറയുകയാണ്, അവൻ അവരുടെ ബുദ്ധിയെ നിസാരമാക്കി കളഞ്ഞു. കാരണം അവൻ പറഞ്ഞ ന്യായങ്ങൾ നോക്കൂ. ഇതിനു മുൻപ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ, ഫിറഔൻ അവന്റെ ഭാഗമാണ് ശരി എന്ന് പറയാൻ അവൻ അവലംബിച്ച ന്യായങ്ങൾ എത്ര ദുർബലമാണ്. കാരണം അവനാണ് മിസറിന്റെ, ഈജിപ്തിന്റെ അധികാരമുള്ളത്. ഈ നദികൾ എനിക്ക് കീഴിലാണ് ഒഴുകുന്നത്. അവന് കൊട്ടാരവും അതിന്റെ പ്രൗഢിയും ആഭരണങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഹഖിന്റെ മാനദണ്ഡമാവുക? മൂസ അലൈഹിസ്സലാം പറയുന്നത് തെറ്റാണ് എന്നതിന് അവന്റെ തെളിവെന്താണ്? മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ എന്താണ് മലക്കുകൾ വരാത്തത്? എന്താണ് സഹായികളില്ലാത്തത് കുറെ? അതുപോലെ എന്താണ് ശരിക്ക് സംസാരിക്കാനാകാത്തത്? ഇങ്ങനെ മൂസ അലൈഹിസ്സലാമിന് അധികാരമില്ലാത്തതും അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാൽ സംഭവിച്ചിട്ടുള്ള ശാരീരികമായ ചില കുറവുകളും, അതെങ്ങനെയാണ് ഒരാൾ പറയുന്നത് തെറ്റാണ് എന്നതിന് തെളിവാവുക? പക്ഷെ അവൻ ഈ വക കാര്യങ്ങൾ കൊണ്ട് അവന്റെ ജനതയെ വിഡ്ഢികളാക്കി കളഞ്ഞു, അവരെ അവൻ ബുദ്ധിയില്ലാത്തവരാക്കി കളഞ്ഞു. ഫസ്തഖഫ ഖൗമഹു, പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഇസ്തജ്ഹലഹു, അവരെ അവൻ തീർത്തും വിവരമില്ലാത്ത ജാഹിലുകളാക്കി കളഞ്ഞു. എന്നാൽ അവരെന്ത് ചെയ്തു? ഫഅതഉ, അവർ അവനെ അനുസരിക്കുകയുണ്ടായി. അവരവനെ അനുസരിച്ചു. നോക്കിമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഇസ്തഖഫ ഉഖൂലഹു, അവരുടെ ബുദ്ധി അതിനെ അവൻ അങ്ങേയറ്റം നിസാരമാക്കി. ഫദഅഹു മിൽ ദലാല, അവൻ അവരെ ദലാലത്തിലേക്ക്, വഴികേടിലേക്ക് ക്ഷണിച്ചു. ഫസ്തജാബു, അവർ അവന് ഉത്തരം നൽകി. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ. ആ ആയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത്, ഇന്നഹും കാനു, അവരായിരുന്നു, ഖൗമം ഫാസിഖീൻ, ഫാസിഖുകളായ ജനതയായിരുന്നു. എന്താണ് ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ? ഫിസ്ഖ് എന്നാൽ അള്ളാഹുവിന്റെ താഴത്തിൽ നിന്ന് പുറത്തു കടക്കുക, അള്ളാഹുവിനനുസരിക്കാതെ ധിക്കാരിയായി പോവുക. അതുകൊണ്ടാണ് എലിക്ക് അറബിയിൽ ഫുവൈസിഖ് എന്ന് പറയും. കാരണം അതിന്റെ സ്വഭാവം എന്താണ്? തുരന്നിട്ട് പുറത്തേക്ക് പോവുക എന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഫുവൈസിഖ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഫുവൈസിഖ്, ചെറിയ ഫാസിഖ് എന്നാണ് അതിന്റെ അർത്ഥം. ഫുവൈസിഖ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഹില്ലിലും ഹറമിലും കൊല്ലാൻ അനുവാദം നൽകിയ ഒരു ജന്തുവാണത്. ഹറമിലാകട്ടെ, കാബത്തിനെ നടക്കുന്ന കണ്ടാലും കൊല്ലാൻ അനുവാദമുള്ള ഒരു ജന്തുവാണത്. കാരണം അതിന്റെ ഉപദ്രവം വളരെ വലുതാണ്. അതിനെക്കുറിച്ച് പഠിച്ച, ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ആധുനിക വിജ്ഞാനീയങ്ങളിൽ വിവരമുള്ള ആളുകൾ പറയുന്നത് ജന്തുക്കളുടെ കൂട്ടത്തിൽ വളരെ ബുദ്ധിയുള്ള ഗണത്തിനൊന്നാണ് അത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന പല ദ്രോഹവും വെറുതെ സംഭവിച്ചു പോകുന്നതല്ല, മനസ്സിലായില്ലേ? അത് ചെയ്യുന്ന പല ദ്രോഹവും അത് യാദൃശ്യമായ ഒരു സാഹത് വലി വന്നിട്ട് ചെയ്തതായിക്കൊള്ളണമെന്നില്ല, മറിച്ച് പലതും കരുതി കൂട്ടി ദ്രോഹിക്കാൻ ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ കൊല്ലാൻ അനുവാദം നൽകി എവിടെയായിരുന്നാലും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളക്കുകൾ അണച്ച് കിടക്കാൻ പറഞ്ഞു. മദീനയിൽ ഒരു വീട്ടിന് തീ പിടിച്ചു, അവിടെയുള്ള ആളുകൾ വെന്തു മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിളക്കുകൾ തീ കത്തിച്ചു വെച്ച് എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. തീ കത്തിച്ചു വെച്ചിട്ട് ഉറങ്ങരുത്. പഴയകാലത്ത്, ഇപ്പോ വ്യാപകമായി അത് കാണാറില്ല, കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നു, കൊതുക് ഇല്ലാതാക്കാൻ തീ എന്താ ആമത്തിരി പോലെയുള്ളത് കത്തിച്ചു വെച്ച് ഉറങ്ങുക എന്നുള്ളത്. തീ കത്തിച്ചു വെച്ച് ഉറങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ജന്തു എന്തു ചെയ്യും? ഇത് കൊണ്ടുപോയി എടുത്ത് വീടൊന്നാകെ കത്തിച്ചു കളയും. അതിന് കാരണമാകും ഇത്. ഇത് കൊണ്ടുപോയി വീട് കത്തിക്കാൻ, ആളുകൾ വെന്തു മരിക്കാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു വീട് തീ പിടിച്ച ആളുകൾ മരിച്ചപ്പോൾ ഉമ്മത്തിനെ ഇത് ഉണർത്തുകയാണ്. തീ കത്തിച്ചു വെക്കരുത്, തീ കെടുത്തണം. പാത്രങ്ങൾ അത് മൂടി വെക്കണം. മൂടാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഒരു വടിയെങ്കിലും അതിന്റെ മുകളിൽ വെക്കുക, പാത്രങ്ങളുടെ മുകളിൽ. ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, രാത്രി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. പറഞ്ഞു വന്നത് നോക്കൂ, അവരെ അള്ളാഹു ഫാസിഖുകളായ ആളുകളായിരുന്നു എന്ന് പറയുകയാണ് ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുള്ളാ. അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അതുകൊണ്ട് അള്ളാഹു ഖയ്യദ ലഹും ഫിർഔൻ, ഫിർഔനെ അവർക്ക് ഭരണാധികാരിയായി കൊടുത്തു. കാരണം അവരെങ്ങനെ ഉള്ളവരായിരുന്നു? ഫാസിഖുകളായിരുന്നു. ഫിർഔനാണ് അവർക്ക് അർഹതപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ജനതക്കും അള്ളാഹു അവർക്ക് യോജിച്ച ഭരണാധികാരികളെയാണ് കൊടുക്കുക. ഒരു നാട്ടിൽ നടമാടുന്ന പൊതുവായ കാര്യങ്ങൾ എന്തായിരിക്കും, അവരുടെ പൊതു സ്വഭാവം എന്തായിരിക്കും, അതിനനുസരിച്ചായിരിക്കും അവരുടെ ഭരണാധികാരികളും. ഏത് നാടുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാലും അത് നമുക്ക് കാണാം. വൃത്തികേടുകളും ഫാഹിഷത്തുകളും ലൈംഗിക അരാജകത്വവും ഒക്കെ ഒരു നാട്ടിൽ നടമാടുന്നുവെങ്കിൽ അവരുടെ ഭരണാധികാരി വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന, വിശുദ്ധി പുലർത്തുന്ന ഒരാളാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. നാട്ടിൽ പൊതുവെ കളവും വഞ്ചനയും വിശ്വാസ്യതയില്ലായ്മയും എവിടെ നോക്കിയാലും തട്ടിപ്പുകളും ഒക്കെയാണ് കേൾക്കുന്നത് എങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരി ഒരു വളരെ സത്യസന്ധത പാലിക്കുന്ന ഒരാളാകുമെന്ന് ആരും കാത്തിരിക്കേണ്ടതില്ല. മറിച്ച് അങ്ങനെയാണ്, അവരുടെ പൊതു സ്വഭാവം എങ്ങനെയാണ് അത് ഭരണാധികാരികളിൽ പ്രതിഫലിക്കും. അവിടെയാണ് മറ്റൊരു പാഠം. ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട പാഠം അതാണ്. അഹ്ലു സുന്നത്ത് പല പിഴച്ച കക്ഷികളിൽ നിന്നും വേർതിരിയുന്ന ഒരു ഇടവും കൂടിയാണത്. അതെന്താണ്? ശുദ്ധീകരണം തുടങ്ങേണ്ടത് മാറ്റം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? വ്യക്തികളിൽ നിന്നാണ്, ഫർദിൽ നിന്നാണ്. അതല്ലാതെ ആദ്യം ഭരണം മാറ്റി എന്നിട്ട് അതോടെ ബാക്കിയെല്ലാം ശരിയാകുമെന്ന് എന്നത് തെറ്റായ ധാരണ, മൂഢമായ ധാരണയാണ്. ശരിയാണ്, ഇസ്ലാമിന്റെ നന്മയുടെ ഭരണം അത് അതിനതിൻ്റെതായ സ്വാധീനമുണ്ടാകും ആളുകൾക്കിടയിൽ, സംശയമില്ല. അതിനു ദീനിനെ സഹായിക്കാൻ സാധിക്കും, സംശയമില്ല, അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ദാവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചതും അള്ളാഹുവിന്റെ പഴയകാല നബിമാർ ആരംഭിച്ചതും എവിടെ നിന്ന്? ഫർദിൽ നിന്നാണ്, വ്യക്തികളിൽ നിന്നാണ് ആരംഭിച്ചത്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ വെച്ച് പലരും പറഞ്ഞിരുന്നു, എന്ത് അധികാരം വേണമെങ്കിൽ തരാം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് പറഞ്ഞിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അധികാരം അങ്ങ് കൈക്കലാക്കിയിട്ട് പിന്നെ ശരിയാക്കാം എന്ന് വിചാരിച്ചോ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിന്നുകൊടുത്തില്ല. കാരണം അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. നജ്ജാശി ഞങ്ങൾ കേട്ടിട്ടില്ലേ? നജ്ജാശി ഭരണാധികാരിയാണ് അബ്സീനയിലെ. പക്ഷേ നജ്ജാശി അവിടെ ആൾ മുസ്ലിമായി, പക്ഷേ ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്. അവിടെ നിസ്കരിക്കാൻ ആളുകളില്ല, അതുപോലെ ഭരണാധികാരിയാണ് എന്നതും അതിന് കാരണമാണ്. ഇസ്ലാമിൽ വലിയ മുസ്ലിമുകൾക്ക് വലിയ സേവനം ചെയ്ത ചില ആളുകൾക്ക് അതുപോലെ ഉള്ള പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഭരണാധികാരികൾ പോലെയുള്ളവർ ശരി നോക്കൂ, ദജ്ജാശി അവിടെ ആ നാട്ടിൽ ഉണ്ട്, പക്ഷെ ആ ആളുകൾ മാറിയിട്ടില്ല. അധികാരം കൊണ്ട് എന്താണ് സാധിച്ചത്? അധികാരം കൊണ്ട് ആളുകൾ ഒന്നാകെ മാറ്റാൻ കഴിഞ്ഞോ? ഇല്ല, അത് സാധിക്കുകയില്ല. അതെപ്പോഴും സാധിച്ചുകൊള്ളണമെന്നില്ല. എന്നു മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, നസ്രാനികളിൽ ചില ഭരണാധികാരികൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആൾ ഭരണാധികാരിയാണ്. അല്ല, ഹിറക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ലഭിച്ച, നബിയുടെ കത്ത് കിട്ടിയ ഹിറക്കൽ, അബൂ സുഫിയാനോട് പല ചോദ്യങ്ങളും ചോദിച്ച ഹിറക്കൽ, അത് ഇസ്ലാം സ്വീകരിച്ചോ? ഇല്ല, അത് സ്വീകരിച്ചിട്ട് അയാൾക്ക് വ്യക്തമായി അറിയാം ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. അബൂ സുഫിയാനോട് പറഞ്ഞെന്താണ്? ഇതാ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എങ്കിൽ, അഥവാ നിങ്ങൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ സത്യമാണ്, അതിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ, എന്റെ കാലുകൾ നിൽക്കുന്ന ഈ സ്ഥലം അദ്ദേഹത്തിന്റെ കീഴിൽ വരും. എന്നാര് പറയുക? നജ്ജാശി പറയുക, സംശയമില്ല ആ സ്ഥലം ഇസ്ലാം ആര് പറയുകയാണ്? ഹിറക്കൽ പറയുകയാണ്, നജ്ജാശി അല്ല, ഹിറക്കൽ പറയുകയാണ്. സംശയമില്ല ആ സ്ഥലം ഇസ്ലാമിന് കീഴിൽ വന്നു, ഇസ്ലാമിന് കീഴിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വെറും 30 വർഷങ്ങൾക്കുള്ളിൽ, വെറും 30 വർഷങ്ങൾക്കുള്ളിൽ കിസ്ര ഖൈസർ രണ്ട് സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴിൽ വന്നു. ഇസ്ലാം സത്യമാണ് എന്നതിനുള്ള വലിയ തെളിവുകളിലൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ആ വിജയങ്ങൾ. കാരണം എങ്ങനെയാണ് മക്കയിൽ ഉപരോധത്തിലേർപ്പെട്ട് പച്ചില നിന്ന് ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ഈ വിജയം, ഇങ്ങനെ വലിയ വിജയം അള്ളാഹുവിന്റെ സഹായമില്ലാതെ ലഭിക്കുകയില്ല, ഒരിക്കലും ലഭിക്കുകയില്ല. എന്നു മാത്രമല്ല, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന, അതിൽ വലിയ കളവാണ് താൻ നബിയാണെന്ന കളവ്, ആ കളവ് പറഞ്ഞ ഒരാളെയും അള്ളാഹു ഈ രൂപത്തിൽ വളരാൻ അനുവദിക്കുകയില്ല. അള്ളാഹു അവരെ പരാജയപ്പെടുത്തിക്കളയും. നിന്ദ്യമായ അന്ത്യം അള്ളാഹു അവർക്ക് നൽകും. കള്ളപ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾ എക്കാലത്തും എടുത്തു നോക്കിയാൽ മതി. മുസൈലിം അൽ കദ്ദാബ്, അസ്വദ് അൽ അനസി പോലെയുള്ള ആളുകൾ, ആധുനിക കാലത്താണെങ്കിൽ മിർജ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി പോലെയുള്ള കള്ളപ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്ദ്യമാക്കുകയും നിന്ദ്യരാക്കുകയും അവരെ വളരാൻ അനുവദിക്കാതെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ولو تقول علينا بعض الاقاويل لاخذنا منه باليمين ثم لقطعنا منه الوتين. النبي صلى الله عليه وسلم يقول صلى الله عليه وسلم يبيانانم നമ്മുടെ പേരിൽ കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ വലതു കൈ കൊണ്ട് നാം പിടിച്ചേനെ, ജീവനാടി നാം മുറിച്ചു കളഞ്ഞേനെ എന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു ആ കളവ് ഒരിക്കലും വെച്ചുപൊറുപ്പിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ വിജയം അത് ഇസ്ലാമിന്റെ സത്യതക്കുള്ള തെളിവുകളിൽ ഒന്നാണ്. പറഞ്ഞു വന്നത് ഹിറക്കിൽ ഭരണാധികാരിയാണ്. അബൂ സുഫിയാൻ പറഞ്ഞത് ശരിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ അധികാരമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചെന്ന് ആ നബിയുടെ കാലുകഴുകി കൊടുക്കുമായിരുന്നു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. നസ്രാനികൾക്കിടയിലുള്ള ഒരു രീതിയാണുള്ളത്, പദ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നോക്കൂ, അതിനുശേഷം ഹിറക്കൽ എന്താണ് ചെയ്തത്? കൊട്ടാര പ്രമുഖരെ ഒക്കെ വിളിച്ചുകൂട്ടി, വാതിലുകളൊക്കെ അടച്ചു. മാത്രമല്ല, ആ കത്ത് വായിച്ച് ഈ നബി വിജയിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ബഹളമുണ്ടായി എന്ന്, ഞങ്ങളെ പുറത്താക്കി. കൊട്ടാര സദസ്സാണ്, ആൾ ഭരണാധികാരിയാണ്. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരാളൊരു ഭരണാധികാരിയായിരിക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില രാജ്യങ്ങളുടെ ഭരണാധികാരികൾ പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്, ചില അഭിമുഖങ്ങളിൽ അവർ പറഞ്ഞത് കാണാം, നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്, ഞങ്ങളൊരു കാര്യം അങ്ങ് മുന്നും പിന്നും നോക്കാതെ ഉത്തരവിട്ടാൽ നടപ്പിലാകുമെന്നാണോ? അല്ല, അതിന് അപ്പുറത്തും ഇപ്പുറത്തും പല കാര്യങ്ങളുണ്ട്. സിയാസ, രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് പറയുന്നത്, അത് എല്ലാവർക്കും ഇടപെടാൻ പറ്റിയതല്ല എന്ന്. അതിനതിന്റെ ആളുകളുണ്ട്. എവിടെ നിങ്ങൾ കാണുന്നില്ലേ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ ബഹളുണ്ടാക്കും, അങ്ങനെ ആക്കിക്കളയും ഇങ്ങനെ ആക്കിക്കളയും. കേട്ടാൻ ആളുകൾ വിചാരിക്കും ഇയാൾ ഭരണത്തിലേറെ നാടൊന്നാകെ മറിച്ചിട്ട് കളയും. അയാൾ കയറിയാലോ പഴയ പോലെ തന്നെ,
പണ്ടത്തെ പോലെ തന്നെ പണ്ട് പറഞ്ഞ തടസ്സങ്ങളൊക്കെ ഇന്നുണ്ട്, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അങ്ങനെയാണ് പൊതുവേ നടക്കാറുള്ളത്. കാരണം ഒരുപാട് തടസ്സങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പൊതുവേ എവിടെയും കാണാം. ഇപ്പൊ നോക്കൂ, ഹിറഖിൽ ആളുകളെ, പ്രമുഖരെ വിളിച്ചുകൂട്ടി വാതിലുകളൊക്കെ അടച്ചു. അവർക്ക് പോകാൻ കഴിയാത്ത രൂപത്തിൽ പുറത്തുനിന്ന് നടക്കാൻ ഉത്തരവിട്ടു. എന്നിട്ട് അയാൾ ചോദിച്ചു, ഇതാ ഹല്ലക്കും, നിങ്ങൾക്ക് ഈ നബിയെ പിൻപറ്റിക്കൂടെ, നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങളുടെ മുൽക്ക് അധികാരം അല്ലാഹു നിലനിർത്തി തരും. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആ കൊട്ടാര പ്രമുഖരായ, ഭരണത്തിൽ വലിയ പദവിയുള്ള ആളുകളാണ് അവരൊക്കെ ദേഷ്യത്തോടെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വാതിലുകളുടെ അടുത്തേക്ക് പോയി, പുറത്തു പോവുക, വാക്കൌട്ട് നടത്തുക. പുറത്തു പോകാൻ നിന്നപ്പോൾ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല. ബഹ്റഖിൽ മനസ്സിലായി എന്ത് ഇത് നടക്കുന്ന പരിപാടിയല്ല. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ ദീനിൽ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് പരീക്ഷിക്കുകയായിരുന്നു, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അയാൾ ദുനിയാവിന് ആഖിറത്തിന് പകരം ദുനിയാവ് തെരഞ്ഞെടുത്തു. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, പിന്നീട് മുഅ്ത യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ അയാൾ സൈന്യത്തെ അയച്ചു എന്നുവരെ ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഒരാൾ ദൗർഭാഗ്യം തെരഞ്ഞെടുത്തു, സന്മാർഗത്തിന് പകരം ദുർമാർഗം തെരഞ്ഞെടുത്തു, ഇസ്ലാമിന് പകരം കുഫർ, അത് തെരഞ്ഞെടുത്തു. അള്ളാഹു പറഞ്ഞില്ല, അവൻ തിരിഞ്ഞെടുത്തേക്ക് നാം തിരിച്ചു കളയും. ഇത് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. എന്ത്, ആൾ ഭരണാധികാരിയാണ്, എന്നിട്ട് പോലും സ്വന്തമായി എല്ലാ നിരക്കും അയാൾക്ക് ഇസ്ലാം സ്വീകരിച്ച് നാട്ടുകാർ ഒന്നാകെ മുസ്ലിമീങ്ങളാക്കുക എന്നത് എപ്പോഴും പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെ ഫത്ഹുൽ ബാരിയിലും മറ്റും നമുക്ക് കാണാം, ചിലരെ ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ചിലരെ കൊലപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് എന്ന്. ചിലരെ, ഭരണമുള്ളവരെ ആളുകൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. എത്ര കൊട്ടാരങ്ങളിൽ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, ഭരണാധികാരികളെ കൂടെയുള്ളവരും മറ്റും കൊന്നു കളഞ്ഞിട്ടുണ്ട്, എത്രയോ ചരിത്രങ്ങളുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ആളുകൾക്ക് അവരുടെ മോശത്തരത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഭരണാധികാരിയായി ആരെ കൊടുത്തു? ഫറാവൂനെ കൊടുക്കുകയുണ്ടായി. ഇന്നഹും കാനൂ ഖൗമം ഫാസിഖീൻ. അതിൽ വലിയ പാഠങ്ങളുണ്ട്. ഭരണാധികാരികളിൽ നിന്ന് നേരിടുന്ന അക്രമങ്ങൾ, അത് പലപ്പോഴും ജനങ്ങളുടെ തിന്മകൾ കാരണത്താലായിരിക്കും. ഇത് പറയുമ്പോൾ ചില വിവരദോഷികൾ വിചാരിക്കും, ഇവര് ഭരണാധികാരികളെ വെള്ളപൂശാൻ വന്നിരിക്കുകയാണ്. അല്ല, ഒരിക്കലുമല്ല. അവർ നല്ലവരാണ്, സാലിഹ്യങ്ങളാണ്, നിങ്ങളാണ് മോശം എന്നല്ല ഈ പറയുന്നത്. മറിച്ച് ആളുകളുടെ പൊതു സ്വഭാവം എങ്ങനെയാണോ അതുപോലെയാണ് പൊതുവെ അവരുടെ ഭരണാധികാരികൾ, അങ്ങനെയായിരിക്കും. അതാണ് അലിബിൻ അബി താലിബിന്റെ പ്രസിദ്ധമായ വാക്കുകൾ. അദ്ദേഹത്തോട് ചിലര് വന്നിട്ട് പറഞ്ഞു, എന്ത്, അബൂബക്കറിന്റെയും ഉമറിന്റെ ഒന്നും ഭരണം ഇങ്ങനെയായിരുന്നില്ല അലിയുടെ കാലത്ത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നത്തെ പ്രജകൾ ഞാനും എന്നെ പോലുള്ളവരായിരുന്നു, ഇന്നത്തെ പ്രജകൾ നീയും നിന്നെ പോലുള്ളവരാണ്. അന്നത്തെ ഭരണാധികാരികൾ അബൂബക്കറും ഉമറും ആയിരുന്നെങ്കിൽ അന്നത്തെ പ്രജകൾ ആരാണ്? ഞാനും എന്നെ പോലുള്ളവരാണ്. ഇന്ന് നീയും നിന്നെ പോലുള്ളവരാണ് എന്റെ പ്രജകൾ എന്ന് അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫമാർ അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ള, ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും നന്നായി ഏത് കാര്യവും, അത് രാഷ്ട്രീയമാകട്ടെ ഏത് കാര്യമാകട്ടെ, അത് മനസ്സിലാക്കിയവരാണ്. ഏറ്റവും നല്ല ബുദ്ധിയുള്ളവരാണ് അവർ. അല്ലാഹു പറയുകയാണ്, ഫസ്തഖഫ ഖൗമഹു ഫഅതാഊ ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫലമ്മ ആസഫൂന തഖംന മിൻഹും ഫഅഗ്റഖനാഹും അജ്മഈൻ. ഫലമ്മ ആസഫൂന, അവർ നമ്മെ കോപിപ്പിച്ചപ്പോൾ, നമുക്ക് കോപമുണ്ടാക്കുന്ന കാര്യം അവർ പ്രവർത്തിച്ചപ്പോൾ, ഇൻ തഖംന മിൻഹും, നാം അവരോട് പ്രതികാര നടപടി സ്വീകരിച്ചു. ഫഅഗ്റഖനാഹും, അങ്ങനെ നാം അവരെ മുക്കി നശിപ്പിച്ചു. അജ്മഈൻ, മുഴുവൻ പേരെയും, അവരിലുള്ള മുഴുവൻ പേരെയും. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവൻ അസീസാണ്, അവൻ അങ്ങേയറ്റത്തെ പ്രതാപിയാണ്. ദുന്തിഖാം, അവൻ പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ സഖത്ത്, അവൻ്റെ വെറുപ്പ്, അതൊക്കെ അവൻ്റെ സിഫത്തുകളാണ്, അവൻ്റെ വിശേഷണങ്ങളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ വിശേഷണമുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ഒരു മുഅ്മിൻ ഉണ്ടാകുന്നതാണ് ഭയം. ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. മുഅ്മിൻ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സിഫത്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള റജ, പ്രതീക്ഷ. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഖൗഫ്, അള്ളാഹുവിനോടുള്ള ഭയം നമുക്കുണ്ടാകാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങൾ, അള്ളാഹു ശിക്ഷിക്കുന്നവരാണ്, കോപിക്കുന്നവരാണ് എന്നതോടൊപ്പം നമ്മുടെ തെറ്റുകൾ, നമ്മുടെ തെറ്റുകൾ. ഇത് രണ്ടും ഓർക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകാൻ സഹായിക്കും. എന്നാൽ റജ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ടുള്ളതാണ്, അല്ലാതെ നമ്മുടെ നന്മകൾ അത് അള്ളാഹുവിന്റെ റഹ്മത്തിന് പകരമല്ല, കാരണം മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗം തരാനുള്ള കാരണം മാത്രമാണ് എന്ത്? അവൻ നമുക്ക് സ്വർഗം തരാനുള്ള കാരണം മാത്രമാണ് നമ്മുടെ ആമല, പകരമല്ല. ഒരിക്കലും പകരമല്ല. നീ മരണം വരെ സുജൂദിൽ കിടന്നാലും, ലോകം തുടങ്ങിയത് മുതൽ നീ സുജൂദിൽ കിടന്നാലും, സ്വർഗത്തിലെ ഒരു കാറ്റിന് പോലും അത് പകരമാവുകയില്ല. പിന്നെയല്ലേ സ്വർഗത്തിന് പകരമാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളെയും തന്റെ അമൽ രക്ഷപ്പെടുത്തുകയില്ല. സഹാബത്ത് ചോദിച്ചു, നബിയെ, താങ്കളെയോ? വലാ അന ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ. അള്ളാഹു അവന്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്റെയും അവസ്ഥ അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ ജനങ്ങളുടെ അമൽ കാരണമാണ്. ജനങ്ങളുടെ വിശ്വാസവും അവരുടെ രീതിയും എന്താണോ അതുകൊണ്ടാണ് അള്ളാഹു അവരോട് കോപിക്കുക. മനസ്സിലായില്ലേ? അതേസമയം അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ നൽകുന്നത്, അവന്റെ ഔദാര്യം അവൻ നൽകുന്നത്, അവന്റെ അനുഗ്രഹം ചൊരിയുന്നത് ആളുകൾ എന്തെങ്കിലും പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഒന്നും ചെയ്യാതെ, യാതൊന്നും ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ റഹ്മത്ത് ചൊരിയും. അതിനുള്ള വലിയ തെളിവുകളിലൊന്നാണ് നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗത്തിലും നരകത്തിലും ആളുകളെ പ്രവേശിപ്പിച്ചാൽ, നരകത്തിന്റെ പ്രത്യേകതയാണ് അത്, അള്ളാഹുവിനോട് ചോദിക്കും. ഖുർആനിൽ സൂറത്തു ഖാഫിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. നരകം ചോദിക്കും, യൗമ നഖൂലു ലജഹന്നമ ഹലി ഇംതലഅതി ഫതഖൂലു ഹൽ മിൻ മസീദ്. നാം നരകത്തോട് ചോദിക്കുന്ന ദിവസം, നീ നിറഞ്ഞുവോ? അപ്പോൾ അത് പറയും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാൽപാദം ആ നരകത്തിനുമേൽ വെക്കും. അള്ളാഹുവിന്റെ സിഫത്താണ് അത്, അവന്റെ വിശേഷണമാണ് അത്, അവന് യോജിച്ച രൂപത്തിലാണ് അവന്റെ കാൽപാദം എന്നത്. അതൊരു സൃഷ്ടിയുടേതും പോലെയല്ല. അപ്പോൾ നരകം ചുരുണ്ടുകൂടും. അത് പറയും, ഖദ് ഖദ്, മതി മതി എന്ന് പറയും. എന്നാൽ സ്വർഗത്തിൽ ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ധാരാളം ഇടം ബാക്കിയുണ്ടാകും, ധാരാളം ഇടം സ്വർഗത്തിൽ ബാക്കിയുണ്ടാകും. എന്താണ് റബ്ബ് സുബ്ഹാനഹു വതആല ചെയ്യുക? അള്ളാഹു അപ്പോൾ സ്വർഗത്തിലേക്ക് വേണ്ടി ചിലരെ സൃഷ്ടിക്കും, എന്നിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. യാതൊരു അമലും അവർ ചെയ്തിട്ടില്ല, അവർ ദുനിയാവിൽ ജീവിച്ച ആളുകളല്ല. അള്ളാഹുന്റെ ഫദ്ലാണ് സ്വർഗം, അവന്റെ ഔദാര്യമാണ്, അവന്റെ ഔദാര്യമാണ്, അതിനു പിന്നെ അവന് ഹിക്മത്തുണ്ട്. എന്നാൽ നോക്കൂ, നരകം നിറയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? പുതിയൊരു സൃഷ്ടികളെ, ഒരു അമലും ചെയ്യാത്തവരെ സൃഷ്ടിച്ച് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല. ആളുകൾ അവരുടെ തിന്മയുടെ കാരണത്താൽ അല്ലാതെ നരകത്തിൽ കടക്കുകയില്ല. എന്നാൽ സ്വർഗം അള്ളാഹുന്റെ ഫദ്ല, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അവന്റെ ഔദാര്യമാണ്. ഒരു അമലും ചെയ്യാതെ അവർ സ്വർഗത്തിൽ ജീവിക്കുന്നു, സ്വർഗത്തിന് വേണ്ടി അള്ളാഹു അവരെ പടച്ചതാണ്, അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇതാണ് ഇവിടെയാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്ക് നാം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. لا يرجون عبد الا ربه ولا يخافن الا جنبه. ഒരടിമയും തന്റെ റബ്ബിനെ അല്ലാതെ പ്രതീക്ഷിക്കേണ്ട, അള്ളാഹുവിലല്ലാതെ പ്രതീക്ഷ വേണ്ട, തന്റെ പാപത്തെ അല്ലാതെ പേടിക്കുകയും വേണ്ട. പ്രതീക്ഷ മുഴുവൻ റബ്ബിൽ. പേടിക്കേണ്ടതോ അവനവന്റെ തിന്മകൾ കാരണത്താലാണ് പേടിക്കേണ്ടി വരിക. കാരണം അള്ളാഹുവിന്റെ കോപം അത് ആളുകളുടെ വിശ്വാസവും നിലപാടും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടേ ഉണ്ടാകും, അല്ലാതെ അള്ളാഹു ആളുകളോട് കോപിക്കുകയില്ല. എന്നാൽ റഹ്മത്താകട്ടെ, അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ അമൽ അല്ലാതെ തന്നെ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരി. റബ്ബ് പറയുകയാണ്, നാം അവരെ, അവർ നമുക്ക് കോപമുണ്ടാക്കിയപ്പോൾ നാം അവരെ, അവരോട് പ്രതികാര നടപടി സ്വീകരിച്ചു, അവരെ ഒന്നാകെ നാം മുക്കി നശിപ്പിച്ചു. വലിയ ഔന്നത്യം നടിച്ച, അഹങ്കാരം നടിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ ആഴ്ത്തി കളഞ്ഞു, അവരെ അള്ളാഹു മുക്കിക്കൊന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ, ഫജഅൽനാഹും, നാം അവരെ ആക്കി, സലഫൻ വ മസലൻ ലിൽ ആഖിരീൻ, അവരെ നാം സലഫാക്കി. എന്താണ് സലഫ് എന്ന് പറഞ്ഞാൽ, സാലിഫ് എന്നതിന്റെ ബഹുവചനമാണ് സലഫ്, അഥവാ മുൻഗാമികൾ. മുൻഗാമികൾ അഥവാ അവരുടെ പ്രവർത്തനം പിൽക്കാലത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മുൻഗാമിയാണ് അവർ. റബ്ബിനെ നിഷേധിക്കുന്ന ഏതൊരുവൻ ഏത് കാലത്തുണ്ടോ അവൻ ഫിറൌനിന്റെ പിൻഗാമിയാണ്. സലഫൻ എന്ന് പറഞ്ഞാൽ ലിമിഥിലി മൻ അമില ബിഅമലിഹിം, അവരുടെ അതേ പ്രവർത്തനം പ്രവർത്തിക്കുന്നവരുടെ മുൻഗാമിയാക്കിയവരെ. എന്നാൽ നമ്മൾ സഹാബത്തിനെ, താബിഈകളെ, തബഊത്താബികളെ, ആ ഉത്തമ തലമുറയെ കുറിച്ച് പറയും, അസ്സലഫ് അസ്സാലിഹ്, അസ്സലഫു സ്സാലിഹ്, സാലിഹുകളായ സലഫ്, സച്ചരിതരായ മുൻഗാമികൾ. ഈ വാക്കാണത്. ഒമസലൻ, അതുപോലെ ഈ ഫിർഔനെയും കൂട്ടരെയും നാം മസലാക്കി. ഇവിടെ മസലൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഗുണപാഠമാക്കി, ഇബ്റത്തൻ ലിമൻ ബഅദഹും, അവർക്ക് ശേഷമുള്ളവർക്കുള്ള പാഠമാക്കി. അവർക്ക് ശേഷമുള്ള പാഠം, പല പാഠങ്ങൾ ഫിർഔനിന്റെ കഥയിലുണ്ട്. എല്ലാ അള്ളാഹു വിവരിച്ച സകല ചരിത്രത്തിലും ഗുണപാഠങ്ങളേ ഉള്ളൂ, അതിൽ ഗുണപാഠങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ അതിൽ അള്ളാഹു ചരിത്രം വിവരിച്ച ശൈലി, അത് സുബ്ഹാനല്ലാ, മനോഹരമായ അത്ഭുതകരമായ ശൈലിയാണ്. സാധാരണ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പോലെ ഉള്ള പലതും കാണുകയില്ല, എന്നാൽ അതിലില്ലാത്തത് പലതും കാണും. എവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഗുണപാഠമാണ് അവന്റെ ചരിത്ര വിവരണത്തിൽ മുന്തി നിൽക്കുക. അല്ലെ, ഫിറഔൻ ബിസി ഇത്രാം കൊല്ലം ജനിച്ചു, അവൻ ഇത്രാം കൊല്ലം മുക്കി നശിപ്പിച്ചു, ഇത്ര വയസ്സിൽ രാജാവ്, ഇങ്ങനെയാണ് ഖുർആനുള്ളത്? അല്ലല്ലോ, മറിച്ച് അതിലേറ്റവും ഗുണപാഠമുള്ള കാര്യം, ഏറ്റവും ഗുണപാഠമുള്ള കാര്യം, ശരിയാണ്, അത് വിവരിക്കപ്പെട്ടിട്ടുണ്ട് തഫ്സീറുകളിൽ. സമാനമായ കാര്യം ഇത്ര വർഷം മുമ്പായിരുന്നു മൂസ അലൈഹിസ്സലാം, തഫ്സീറുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇൽമ് അത് ബാക്കിയുണ്ട്, അതുകൊണ്ട് അതിന്റേതായ പ്രയോജനവുമുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രയോജനമുള്ള ഭാഗം ഏതാണ് ഖുർആനിൽ കാണുക, അള്ളാഹുവിന്റെ കിതാബിൽ കാണുക, നമുക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യം. മാത്രമല്ല ഉപകാരമില്ലാത്തത് പലതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, അവിടുത്തേക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത വഹ്യാകുന്ന ഖുർആനിലോ നമുക്ക് കാണുക സാധ്യമല്ല. അല്ലേ, താബിഈകളിൽ ചിലരോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ചിലർ ചോദിക്കുകയുണ്ട്, ഇബ്ലീസിന് മക്കളുണ്ടല്ലോ, എന്നാൽ അവൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ ഷഹീദ്ന ഉർസഹു, അവന്റെ കല്യാണത്തിന് നമ്മൾ പങ്കെടുത്തിട്ടില്ല. മാ ഷഹീദ്ന ഉർസഹു, എന്താ പറയാനുള്ള കാര്യം? യാതൊരു പ്രയോജനമില്ലാത്ത ചോദ്യങ്ങളാണല്ലോ ഇങ്ങനെ പറഞ്ഞു. ചില ആളുകൾക്ക് ഇങ്ങനത്തെതാണ് അറിയേണ്ടത്, യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതിരുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കാതിരുന്നതിൽ യഥാർത്ഥത്തിൽ അത് പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങൾ. ഖുർആനിലും സുന്നത്തിലും പ്രയോജനമില്ലാത്ത ഒന്നുമില്ല, പ്രയോജനമില്ലാത്ത യാതൊന്നുമില്ല. അതുപോലെയാണ് ചില മുൻഗാമികളോട്, ഇത് സഹോദരൻ നമ്മുടെ വകയായി പറയുന്നതല്ല, കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ചില മുൻഗാമികൾ ചിലരോട് ഒരാൾ ഒരു മസല ചോദിച്ചു, ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സംഭവിക്കട്ടെ, എന്നിട്ട് വാ, സംഭവിച്ചിട്ട് വാപ്പ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് സഹോദരങ്ങളെ, പല മസലകളും ദീനിൽ ഹുക്മ് പറയുക ഗാലിബിനാണ് എന്ന് പറഞ്ഞാൽ പൊതുവായ വിധിയാണ് ദീനിൽ പറയുക. നാദിറിന് ദീനിൽ ഹുക്മില്ല എന്നാൽ, അപൂർവം സംഗതികൾ ശരിയാണ്. ആ സന്ദർഭം വന്നാൽ കിതാബും സുന്നത്തും ആഴത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ അതിന് വിധി പറയും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപകാരമുള്ള കാര്യം പഠിക്കാനും അതിന് അത് മനസ്സിലാക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ സംഭവിക്കുന്ന അബദ്ധം എന്തായിരിക്കും, അതിന് പിന്നാലെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടുന്ന ഉപകാരമുള്ള പലതും നമ്മൾ അറിയാതെ പോകും, വേണ്ടാത്തതിന്റെ പിന്നാലെ സമയം ചെലവഴിച്ചാൽ വേണ്ടുന്നത് നഷ്ടപ്പെടും, വേണ്ടുന്നത് നഷ്ടപ്പെടും. മനസ്സിലല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇതൊരു ഹദീസ് പോലെ മനസ്സിലാക്കരുത്, പണ്ഡിതന്മാരുടെ വാക്കായി മനസ്സിലാക്കുക. അതെല്ലാ സമയത്തും അങ്ങനെ ആകുമോ? എല്ലാ സമയത്തും അങ്ങനെ ആകും എന്നതിന് അർത്ഥവുമില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരുവൻ അനാവശ്യമായി എന്തെങ്കിലും സാധനം വാങ്ങിയാൽ, ഒരാവശ്യമില്ലാത്തൊരു സാധനം വാങ്ങി ആവശ്യമുള്ളത് അവൻ വിൽക്കും. മനസ്സിലായില്ലേ? അനാവശ്യമായത് വാങ്ങിയാൽ ആവശ്യമുള്ളത് അവൻ വിൽക്കും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരു ആവശ്യമില്ലാത്തൊരു സാധനം വാങ്ങി, അപ്പോ ചിലപ്പോൾ ആവശ്യമുള്ളത് അവൻ വിറ്റേക്കും, എന്നിട്ട് അല്ലാ അത് വെറുതെ വിറ്റുപോയി, അതായത് പോയിപ്പോയി, കൈവിട്ടുപോയി എന്ന് ചിലപ്പോൾ പറയേണ്ട അവസ്ഥ വരും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നിങ്ങൾ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. അത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായതിന്റെ പിന്നാലെ ഒരാൾ പോയാൽ ആവശ്യമുള്ളത് അവന് നഷ്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച എന്താണ്? ഇഹ്റസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ്. ഇഹ്റസ് അലാ മാ യൻഫഉക്, നീ നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യമുണ്ടല്ലോ അതിൽ അതീവ തൽപരനാവുക, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക. മാ യൻഫഉക് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിനക്ക് ഉപകാരപ്പെടുന്നു, ആഖിറത്തിൽ ഉപകാരപ്പെടുന്നു, അതിന് പണിയെടുത്തോളൂ. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക, അത് മറക്കാതിരിക്കരുത്. വലാ തഅജിസ്, നീ അജിസ് കാണിക്കരുത്, കഴിവ് കെട്ടവനാവരുത്, ഏയ് ഒന്നും നടക്കൂല, അതിങ്ങനെ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാതെ അതിനു വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെക്കാതെ അങ്ങനെ കഴിവ് കെട്ടവനാകരുത്. നിനക്ക് ഉപകാരപ്പെട്ട ദുനിയാവിന്റെ കാര്യമാകട്ടെ ദീനിന്റെ കാര്യമാകട്ടെ അതിന് നീ പണിയെടുക്ക്. വളരെ അജീസ്, കഴിവ് കെട്ടവനാവരുത്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? എന്നിട്ട് നിനക്ക് വല്ല കാര്യവും ബാധിച്ചു, നീ എന്തു പറയണ്ട? എനിക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ, അങ്ങനെ പറയണ്ട. വലാക്കിൻ ഖുൽ ഖദർ അല്ലാഹ് വമാ ശാഅ ഫഅൽ, നീ പറയുക അല്ലാഹു വിധിച്ചത്, അല്ലെങ്കിൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് പോലെ ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ. നീ നിനക്ക് അതീവ ശ്രദ്ധയോടെ നിനക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി പണിയെടുക്കുക, കഴിവ് കെട്ടവനാകരുത്, നീ അള്ളാഹുവിനോട് സഹായം തേടുക. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? വല്ലതും നഷ്ടപ്പെട്ടോ എന്ന് പറയുക? ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ അല്ലേ. ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് അവന്റെ ആജിസിനെ ന്യായീകരണമായി അള്ളാഹുവിന്റെ ഖദറിനെ കൂട്ടിപിടിക്കരുത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നീ ഖദറിനെ ആജിസാക്കണ്ട, ആജിസിനെ ഖദറുമാക്കണ്ട. നിന്റെ കഴിവുകേടിനെ വിധി എന്ന് പറയുക, വിധിയെ നിന്റെ കഴിവുകേടാക്കുക, രണ്ടും ചെയ്യരുതെന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പൊ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കൂട്ടരെ പിൽക്കാലത്ത് വരുന്നവർക്ക് അവരുടെ അതേ പ്രവർത്തനം പ്രവർത്തിക്കുന്നവരുടെ മാതൃകയും അതുപോലെ പാഠവുമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര മോശം മാതൃകയാണവർ. അവരുടെ വഴിയിൽ പോയവരെ അവരെത്തിയിടത്താണ് അള്ളാഹു എത്തിക്കുക. നീ ആരെ പിൻപറ്റിയോ, നീ ആരെ സ്നേഹിച്ചുവോ അവരുടെ കൂടെ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെയുമാണ് പിൻപറ്റുന്നത്, അവരുടെ കൂടെയാണ് അള്ളാഹു നിന്നെ ഒരുമിച്ച് ചേർക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേസമയം കുഫറിന്റെ ആളായി ഒരുത്തൻ നിസ്കരിക്കാത്തവനായി ജീവിക്കുകയാണ്, അള്ളാഹു അവനെ നാളെ പരലോകത്ത് ഒരുമിച്ച് ചേർക്കുക ഫിർഔനിന്റെ ഖാറൂനിന്റെ ഹാമാനിന്റെ ഒക്കെ കൂടെയാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വതആല ഈസ അലൈഹി സലാമിനെ കുറിച്ചും ഈസ നബിയെ കുറിച്ച് മുശ്രിക്കുകൾ പറഞ്ഞ ചില വാദങ്ങളെ കുറിച്ചും ഈ സൂറത്തിലൂടെ പറയുകയാണ്. നോക്കൂ, അല്ലാഹു പറയുന്നു, വലമ്മ ദുരിബ ഇബ്നു മർയമ മസലൻ ഇദാ ഖൗമുക മിൻഹു യസിദ്ദൂൻ വലമ്മ ദുരിബ. ഇവിടെ മസലൻ എന്ന് കാണാമല്ലോ, ദറബ മസലൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം വിവരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ദറബ മസലൻ, ദറബ ഒരു ഉദാഹരണം വിവരിച്ചു. വലമ്മ ദുരിബ ഇബ്നു മർയമ മസലൻ, ഇബ്നു മർയം ഈസാ അലൈഹി സലാം ഒരു ഉദാഹരണമായി വിവരിക്കപ്പെട്ടപ്പോൾ ഖുർആൻ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, ദുരിബ മഹരുൺ, ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഊല, ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. സാധാരണ ദറബ എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അടിച്ചു എന്ന്. അതിന് അർത്ഥം വളരെ പ്രസിദ്ധമായ അർത്ഥം അതാണ്. എന്നാൽ പദങ്ങൾ ഏതു ഭാഷയിലും എന്നതുപോലെ അതിന്റെ സന്ദർഭത്തിലാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഏതു ഭാഷയിലും അങ്ങനെ തന്നെയാണ്, പദങ്ങൾ അതിന്റെ സാഹചര്യം അനുസരിച്ചാണ് അർത്ഥം മനസ്സിലാക്കുക. വലം മദുരിബ ഇബ്നു മർയം മസലൻ, ഇബ്നു മർയം ഈസ അലൈഹിസ്സലാം ഉദാഹരണമായി വിവരിക്കപ്പെട്ടപ്പോൾ, ഇദാ ഖൗമുക, ഓ നബിയെ, താങ്കളുടെ ജനത, അതാ മിനുഹു, അതിൽ, ആ കാര്യത്തിന്റെ പേരിൽ, യസിദ്ദൂൻ. യസിദ്ദൂൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിവരിച്ചത് കാണാം, യസീഹൂൻ, ഒച്ചപ്പാടുണ്ടാക്കുന്നു. സദ്ദ യസിദ്ദു എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതേസമയം സദ്ദ യസുദ്ദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുക എന്നാണ് അതിന്റെ അർത്ഥം. സദ്ദ യസുദ്ദു, ഇവിടെ സദ്ദ യസിദ്ദു എന്നാണ് ഈ പദം. ഇതിനും തടയുക എന്നർത്ഥമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ മുഫസ്സിറുകൾ പലരും പറഞ്ഞിട്ടുള്ളത് ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഇക്രിമ, അസ്സുദ്ദി, ദഹാഖ് തുടങ്ങിയ മുൻഗാമികളായ ഖുർആൻ വിശദീകരിച്ച ആളുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് അവരിത് കേട്ടപ്പോൾ ഒച്ച ഉണ്ടാക്കിയെന്നാണ്. എന്താണ് അവർ ഈ ഒച്ച ഉണ്ടാക്കിയത്? കാരണം ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കും വമ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. അള്ളാഹു പറഞ്ഞു, ഇന്നക്കും, നിങ്ങളും, വമ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്തിനൊക്കെ ആരാധിക്കുന്നുണ്ടോ അതും ഹസബു ജഹന്നം, നരകത്തിലെ വിറകുകളാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കടുത്ത താക്കീതാണെന്ന് നോക്കൂ. ഇവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യും, ഉപദ്രവം തടുക്കുമെന്ന് വിചാരിച്ചവർ ആരാധിക്കുന്നവയെ, പ്രത്യേകിച്ച് ബിംബങ്ങളെ, അള്ളാഹു പറയുകയാണ്, ഇന്ന കുംഭമാ ചാബുദൂന ബിന്ദൂനില്ല, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും ഹസബു ജഹന്നം, നരകത്തിലെ വിറകുകളാകുന്നു. അന്തും ലഹ വാരിദൂൻ, നിങ്ങൾ അവിടെ ചെല്ലുന്നതാണ്. ലൗക്യാന ഹാഉലാഇ, ഇതെങ്ങാണ് യഥാർത്ഥ ഇലാഹുകളായിരുന്നുവെങ്കിൽ അവർ നരകത്തിലകപ്പെടുമായിരുന്നില്ല. ഈ ആയത്ത് സൂറത്തുൽ അംബിയായിൽ അവതരിച്ചപ്പോൾ മുശ്രിക്കുകളായ ചിലർ പറഞ്ഞു, അപ്പൊ ഈസാ നബിയോ പലരും ആരാധിക്കുന്നുണ്ടല്ലോ, ഈസാ ആണെങ്കിൽ സാലിഹായ ഒരു അടിമയാണ് എന്നാണല്ലോ മുഹമ്മദെ താങ്കൾ പറയുന്നത്, എന്നാണ് അവരുടെ ന്യായം. അപ്പൊ നോക്കൂ, മുസ്ലിമീങ്ങൾക്ക് ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? നസ്രാനികൾ അവരെ ആരാധിക്കുന്നു, ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ ആർക്ക് വിവരമുണ്ട്? മക്കാ മുശ്രിക്കുകൾക്ക് വിവരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ നജാഷിയുടെ അടുത്ത് ചെന്നിട്ട് ഫിത്ന ഉണ്ടാക്കാൻ പോയി എന്ത് പറഞ്ഞത്? നജാഷിയുടെ അടുത്ത് ചെന്നിട്ട് ഇതാ ഇവർ ഞങ്ങളുടെ ദീൻ ഉപേക്ഷിച്ചു, നിങ്ങളുടെ ദീനിൽ കൊണ്ടു വന്നിട്ടില്ല. നജാഷിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറയണെന്ത്? ഞങ്ങളുടെ ദീൻ വിട്ടു, നിങ്ങളുടെ ദീനിലേക്ക് വന്നിട്ടുമില്ല. എന്നാൽ നജ്ജാശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ നീതിമാനായ ഭരണാധികാരിയായിരുന്നു അല്ലേ? നസ്രാനികൾ മനസ്സിലാക്കേണ്ടത് അതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ആണ് അവരോട് അടുത്തു നിൽക്കുന്നത്, അവർ മുസ്ലിമീങ്ങളോടാണ് അടുത്തു നിൽക്കുന്നത്. അവരൊരിക്കലും മക്കയിലെ മദീനയിലെ കഅബ് ഇബ്നു അഷ്റഫിനെ പോലെയുള്ള യഹൂദികൾ ചെയ്ത പണി എടുക്കാൻ പാടില്ലാത്തവരാണ് നമ്മുടെ നാട്ടിലൊക്കെ നസ്രാനികൾ. കാരണം കഅബ് ഇബ്നു അഷ്റഫ് എന്താണ് ചെയ്തത്? കഅബ് ഇബ്നു അഷ്റഫ് മദീനയിലെ താഗൂത്താണ്, യഹൂദികളുടെ തലവനാണ്. അവൻ മുസ്ലിമീങ്ങളായ സ്ത്രീകളെയും മറ്റും മോശമായ ലൈംഗിക ചുവയുള്ള ഭാഷയിൽ കവിത എഴുതിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ച വളരെ മോശക്കാരനായ ഒരുവനായിരുന്നു അവൻ. അവനും അവന്റെ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ ഗൂഢാലോചന നടത്താൻ അവിടത്തേക്ക് പോയി, മക്കയിലേക്ക് പോയി, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ളപ്പോൾ അപ്പൊ മുശ്രിക്കുകൾ അവനോടും കൂട്ടരോടും ചോദിച്ചു, നിങ്ങൾ പറ, നിങ്ങൾ കിതാബ് നൽകപ്പെട്ട ആളുകളാണ്, നിങ്ങൾ കിതാബൊക്കെ പഠിച്ച ആളുകളല്ലേ, ഞങ്ങളാണോ ശരിയായ, കൂടുതൽ ശരിയായ മാർഗത്തിൽ? അതല്ല, മുഹമ്മദാണോ? യാ സുബ്ഹാനല്ലാഹ്, ഈ ഖൗമിനറിയാം യഥാർത്ഥത്തിൽ അല്ലേ, അവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, പല നബിമാരെയും കുറിച്ച് അറിയുന്നവരാണ്. ഇതൊക്കെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളാണ്, ഖൈറിന്റെ ശരിയായ മാർഗത്തിന്റെ ആളുകൾ. ഏറ്റവും കുറഞ്ഞത് ഈ മുശരിക്കുകളെക്കാൾ, ഏറ്റവും കുറഞ്ഞത് ബിംബാരാധകരെക്കാൾ എന്ന് കഅബ് ഇബ്നു അഷ്റഫിനും കൂട്ടർക്കും അറിയാം. പക്ഷേ അവർ പറഞ്ഞു, ഇവർക്ക് വേണ്ടി പറഞ്ഞു എന്ത്? ഖുർആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. അവർ മുശരിക്കുകളോട് പറഞ്ഞു എന്ത്? ഇവരാണ് ഹമദനെയും കൂട്ടരെക്കാളും ശരിയായ മാർഗത്തിലുള്ളവർ. അള്ളാഹു അവരെ ശപിച്ചു അത് പറഞ്ഞതിന്റെ പേര്. നോക്കൂ നിങ്ങൾ തൊട്ടടുത്തായ അവരാണ് അള്ളാഹു ശപിച്ച കൂട്ടർ. ഈ പണിയാണ് ഇന്ന് പലരും ചെയ്യുന്നത് അല്ലെ? മുസ്ലിമീങ്ങളുടെ വിദ്വേഷം കൊണ്ട് അവർക്കെതിരിൽ മുശരിക്കുകളായ ആളുകൾ പറയുന്ന, ഇസ്ലാമിനോട് മുസ്ലിമീങ്ങളോട് കടുത്ത വിദ്വേഷമുള്ള ആളുകൾ പറയുന്നത് ഏറ്റുപാടുകയാണ്. ഇവർ അങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണ്, ഇവർക്കെതിരെ ഞങ്ങളൊക്കെ ഒന്നിക്കണം എന്ന് പറയുകയാണ്. അത് യഥാർത്ഥത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ്, ഒരു നീതിക്കും യോജിക്കാത്ത കാര്യമാണ്. മക്കയിലെ മുശരിക്കുകൾക്ക് അറിയാമായിരുന്നു നസറാനികളുടെ വിശ്വാസം ഇതാണ്. ആ നസറാനികൾ ആരാധിക്കുന്നുണ്ട് ഈസാ നബിയെ. ഈസാ നബിയെ കുറിച്ചാകട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹുവിന്റെ സാലിഹായ അബിദാണ് എന്നാണ്. ഇതെങ്ങനെ ശരിയാകും? ഖുർആനിൽ ജനങ്ങൾ മുശരിക്കുകളും അവർ ആരാധിക്കുന്നവരും നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അവരുണ്ടാക്കിയ വച്ചയുണ്ടാക്കലെന്ന് ഈ ആയത്തിൽ പറഞ്ഞല്ലോ. ഇദാ ഖൗമു കമിനു യസുദ്ദൂൻ, അവരതിൽ ഒച്ച ഉണ്ടാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും നരകത്തിലാണ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിലാണ് എന്ന് പറഞ്ഞത് അവർ ആരാധിക്കുന്ന കല്ലുകളെയും ബിംബങ്ങളെയുമാണ്. അതുപോലെ തന്നെ ആരാധിക്കുന്നത് തൃപ്തിപ്പെടുന്നവരെ, തന്നെ ആരാധിക്കുന്നത് തൃപ്തിപ്പെടുന്നവർ, താഗൂത്തുകൾ എന്ന് പറയും, ആൾദൈവങ്ങളെ പോലെ. ആൾദൈവം എന്ന് നേർക്കുനേരെ പറയില്ലെങ്കിലും ആൾദൈവങ്ങളുടെ അതേ പണിയെടുക്കുന്ന ചില മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ട്. അവരെ പോലെ ആൾദൈവങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ, ആൾദൈവങ്ങൾ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നു. ആൾദൈവങ്ങളെ കുറിച്ച് പോലും പറയാത്ത പലതും ഈ ചില മുസ്ലിയാക്കന്മാരെ കുറിച്ച് അവരുടെ അനുയായികൾ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആ ഗണത്തിലുള്ള ആളുകളെയാണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല സൂറത്തുൽ അംബിയായിൽ അതിനുശേഷം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന ഉലൈക അൻഹ മുബഅദൂൻ. ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന, നേരത്തെ നമ്മിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ലത് നേരത്തെ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഉലൈക അൻഹ മുബഅദൂൻ, അവർ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്. ലാ യസ്മഊന ഹസീസഹ وهم فيما اشتهت انفسهم خالدون. അവർ ആ നരകം അനുഭവിക്കേണ്ടി വരികയില്ല, അതിന്റെ ശബ്ദം കേൾക്കേണ്ടി വരികയില്ല. അവർക്ക് പ്രിയപ്പെട്ട, അവർക്ക് ആസ്വാദ്യകരമായ കാര്യങ്ങളിൽ ശാശ്വതമായി കഴിഞ്ഞുകൊണ്ടിരിക്കും. അവർ സ്വർഗത്തിലാണ്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ എന്ന സൂറത്തുൽ അംബിയായിലെ ആയത്തും അത് കഴിഞ്ഞ് അടുത്തു തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്താണിത്. അതോടെ ഈസാ അലൈഹിസ്സലാമിനെ പോലെ, ഉസൈറിനെ പോലെ ജനങ്ങൾ ആരാധിച്ചിട്ടുള്ള, എന്നാൽ ഒരിക്കലും ആരാധന തൃപ്തിപ്പെടാത്ത ആളുകൾ, അവരതിൽ നിന്ന് ഒഴിവാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളിച്ചു തേടുന്നവരുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഒരിക്കലും അവിടുത്തെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി ഈസാ നബിയുടെ ഇതുപോലെയാണ്. അതുപോലെ നോക്കൂ, ശേഷം വന്ന പലരെയും അതിൽ ഇവരുടെ ഇലാഹായി, അല്ല ഇലാഹും റബ്ബുമായി ഇവർ മാറ്റിയ മറ്റൊരാളാണ് ഷെയ്ഖ് മുഹിദ്ദീൻ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം തൗഹീദാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിലുള്ളത്. എന്നു മാത്രമല്ല അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി പോലെയുള്ള മുൻഗാമികൾ എന്തു പറഞ്ഞോ അത് നന്നായി പഠിപ്പിച്ചിട്ടുള്ള പണ്ഡിതനാണ് ഇമാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാ. അല്ലാഹു സുബ്ഹാനഹു ഈസാ അലൈഹി സലാം ഒരിക്കലും അവിടുത്തെ ഇബാദത്ത് ചെയ്യുന്നത് തൃപ്തിപ്പെട്ടിട്ടില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഏതെങ്കിലും നബിമാരോ അതൊരിക്കലും തൃപ്തിപ്പെടുന്ന കാര്യമല്ല. മഹാന്മാരായ പണ്ഡിതന്മാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരും അങ്ങനെയാണ്. എന്നാൽ പിൽക്കാലക്കാരായ ചിലർ അവരെ ഇലാഹുകളാക്കി, അല്ല ചിലർ റബ്ബ് തന്നെയാക്കി. അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ച് പറയപ്പെട്ട വാക്കുകൾ പലതും അബൂജഹൽ പോലും ലാത്തെയും ഇസ്സയെയും കുറിച്ച് പറയാത്ത വാക്കുകളാണ്. يخطب اهل السماء والارض غوثهما افيض عيني وجودهم وغيثهما ആകാശ ഭൂമികളെ അതിന്റെ കേന്ദ്രബിന്ദുവായവരെ മഴ വർഷിപ്പിക്കുന്നവരെ എന്നൊക്കെ ഖുതുബിയത്തിൽ വിളിക്കുന്നത് കാണാം. ഇത് സുബ്ഹാനല്ലാഹ് മഹദി ഷെയ്ഖിനെ റബ്ബാക്കല. അങ്ങനെ ഉള്ളവരെ കുറിച്ചല്ല ഇത്, മറിച്ച് തന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ രസിക്കുന്ന, അത് തൃപ്തിപ്പെടുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അത് ഈ ആൾ ദൈവങ്ങൾ അതാണ് പറയുന്നത്. അതിനവർ കൂട്ടുപിടിക്കാറുള്ളത് ഈ അദ്വൈത സിദ്ധാന്തത്തെയാണ്. എല്ലാത്തിനും റബ്ബുണ്ട് എന്ന വാദം ഇവിടെയുള്ള ചില ആൾ ദൈവങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവമാണോ? എല്ലാത്തിനും ദൈവമുണ്ട്. നിങ്ങളതിനെ കണ്ടെത്തുക, എന്നിട്ട് വലുതാക്കുക. ഞാനതിനെ കണ്ടെത്തി വലുതാക്കിയ ആളാണ്, അതാണ് അയാൾ പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാത്തിനും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാം, ഇങ്ങനെയോ. ഞാനത് നന്നായി കണ്ടെത്തി അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വലുതാക്കിയതാണ്. ഈ അദ്വൈത സിദ്ധാന്തം വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് പല രൂപത്തിൽ, ഇതിൽ പല വാക്കുകളും സാഹിത്യവും ഒക്കെ കൂട്ടിക്കലർത്തിട്ടാണ് ഈ കൗമം പറയുക. എല്ലാത്തിനും ദൈവമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. മനുഷ്യനെ വലുതാക്കി വലുതാക്കി ഒടുവിൽ അവനെ ദൈവം തന്നെ ആക്കുന്ന വർത്തമാനങ്ങൾ, ഇത് തൂണിലും തുരുമ്പിലും റബ്ബുണ്ട് എന്ന് പറയുന്നതിന്റെ ബാക്കിയാണ്. അതാണ് ഇത് ഇതുപോലുള്ള ആളുകൾ ഇതിനുപയോഗിക്കാറുള്ളത്. എന്നിട്ട് ഈ പിശാചിക്കൾ അവരുടെ അനുയായികളെ വഞ്ചിക്കാൻ പലതും ചെയ്യും. ചിലപ്പോൾ പിശാച് വന്ന് ഇവന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും, സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല, ഈ ആൾ ദൈവങ്ങളുടെ പല ശിഷ്യന്മാർ ആളുകളെ പിടിക്കുന്നത് ഇങ്ങനെയാണ്. വിവരമില്ലാത്തവരെ അവരോട് പോയി പറയും, ഇതാ നിങ്ങൾ തന്റെ ആൾ ദൈവത്തിന്റെ മധു വലുതും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഞാനീ പറഞ്ഞ സ്വപ്നം കാണും എന്ന് പറയും. അന്ന് കടന്നുറങ്ങുമ്പോൾ പിശാച് സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുക്ക. വിവരമില്ലാത്ത ആളുകൾ വീണുപോകും, കണ്ടോ അയാൾ പറഞ്ഞ പോലെ സ്വപ്നം കണ്ടല്ലോ, ആകെ ബേജാറായി അവിടെ ചെല്ലും. ഇങ്ങനെയുള്ള കിനാവുകൾ, സ്വപ്നങ്ങളാണോ ഒരുവൻ ഇലാഹാണ് എന്നതിനുള്ള തെളിവ് ഒരിക്കലുമല്ല. നിന്നെ പോലെ ഈ ഭൂമിയിൽ ഒരുമ്മ പ്രസവിച്ച, എന്നിട്ട് ഈ ഭൂമിയിൽ നിന്നെ പോലെ ജീവിച്ച, നാളെ മരിച്ചുപോകുന്ന, ഒരു രോഗം ബാധിച്ചാൽ സ്വന്തം ശരീരത്തിനെ ശിഫയാക്കാൻ പോലും സാധിക്കാത്ത ഈ ആളുകൾ അവരാണോ നിന്റെ ഇലാഹ്? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ സ്വയം ആരാധിക്കാൻ പറയുന്ന ആൾ ദൈവങ്ങളെ പോലെയുള്ളവർ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിൽ ഉൾപ്പെടും. ഈസാ അലൈഹിസ്സലാം അതിൽ ഉൾപ്പെടുകയില്ല. വഖാലു, മുശ്രിക്കുകൾ പറഞ്ഞു, നോക്കുക അടുത്ത ആയത്തിൽ, വഖാലു അവർ പറഞ്ഞു, അആലിഹതുന ഖൈറുൻ, നമ്മുടെ ഇലാഹുകളാണോ ഖൈർ, അംഹു അതല്ല അദ്ദേഹമാണോ, അഥവാ ഈസ അലൈഹിസ്സലാമാണോ നല്ലത്, നമ്മുടെ ഇലാഹുകളാണോ നല്ലത്, അല്ല ഈസ അലൈഹിസ്സലാമാണോ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മാ ദറബൂഹു ലക ഇല്ല ജദല, മാ ദറബൂഹു ലക ഇല്ല ജദല, മാ ദറബൂഹു ലക, അവർ നബിയെ താങ്കൾക്ക് മുന്നിൽ ഈസാ നബിയുടെ ഉദാഹരണം പറഞ്ഞിട്ടില്ല, ഇല്ല ജദലൻ, തർക്കിക്കാൻ വേണ്ടിയല്ലാതെ. ബൽ മറിച്ച്, ഹും അക്കൂട്ടർ ഖൗമുൻ, അവരെങ്ങനെയുള്ള കൂട്ടരാണ്, ഖസിമുൻ, അവർ ദുർന്യായങ്ങളുടെ ആളുകളാണ്, വേണ്ടാത്ത ന്യായങ്ങൾ പറഞ്ഞ് വാശി പിടിക്കുന്ന, ദുർവാശി പിടിക്കുന്ന ആളുകളാണവർ. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. അബു ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ ദല്ല ഖൗമുൻ ബഅദ ഹുദൻ كانوا عليه الا اوتوا الجدل ما ضل قوم بعد هدى كانوا عليه الا اوتوا الجدل ഏതൊരു ജനതയും അവർ ഹിദായത്തിൽ ആയതിനു ശേഷം വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അതിലൊരു കാരണം, ഇല്ല ഊതുൽ ജദൽ, അവർക്ക് തർക്കം കിട്ടിയിട്ടല്ലാതെ, തർക്കിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടല്ലാതെ ഒരു കൗമ ഹിദായത്തിലായതിനു ശേഷം ദലാലത്തിലായി പോയിട്ടില്ല. താർക്കിക സ്വഭാവം അത് വളരെ മോശമാണ്. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ വാക്ക് സമയം ഓത്താന, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഒരുവൻ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുക, അവന്റെ സംശയം ദൂരീകരിക്കാൻ സിദ്ഖോടെ സത്യസന്ധതയോടെ. അതിൽ വളരെ പ്രധാനം ആദ്യം വേണ്ടത് സത്യസന്ധത, പഠിക്കാൻ ശ്രമിക്കുക. ആ ചോദ്യം അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തഅന്നുത്തിന്റെ ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയല്ല, തർക്കിക്കാൻ വേണ്ടി, അനാവശ്യമായത്, തനിക്ക് യാതൊരു നൽകും തന്നെ ബാധിക്കാത്തത്, അതുപോലെ തർക്കിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ ശരിയാവും, അതെങ്ങനെ ശരിയാവും, ഇതിങ്ങനെ ഇതെങ്ങനെ ശരിയാവും, ഈ രൂപത്തിലുള്ള തർക്കങ്ങൾ അത് ദലാലത്തിലേക്കുള്ള വഴിയാണ്. കൽബിന് അത് കാഠിന്യമുണ്ടാക്കും. നിങ്ങൾ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ, ഏത് കാര്യത്തിലായിക്കോട്ടെ, ഒരുത്തനോടൊരു ഏതാനും മിനിറ്റുകൾ തർക്കിച്ചു നോക്കൂ. ഹൃദയത്തിന് ജീവനുണ്ടെങ്കിൽ മനസ്സിലാകും നേരത്തെ പോലെയല്ല ഇപ്പൊ കൽബുള്ളത്, അതിലൊരു കടുപ്പം ബാധിച്ചത്, അതിനൊരു അതിന്റെ നൈർമല്യം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടും. അനുഭവപ്പെടണം. അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ കൽബ് വളരെ മോശമായതിന്റെ അടയാളമാണ്. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, മൻ യഹുൻ യസ്ഹൂലിൽ ഹവാനു അലൈഹി വമാലി ജുർഹിൻ ബിമയ്യിതിൻ ഈലാമു, ഒരുവൻ നേരത്തെ നിന്ദനായിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് നിന്ദത എന്നത് വളരെ നിസ്സാരമായിരിക്കും. മയ്യിത്തിന് മുറിവുകൾ വേദന ഉണ്ടാക്കുകയില്ല. മയ്യിത്തിന്റെ ശരീരം മുറിഞ്ഞാൽ മയ്യിത്തിന് വേദന ഉണ്ടാവില്ല, കാരണം അത് റൂഹ പോയി, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ കൽബ് നേരത്തെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയില്ല. നന്നായാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു തെറ്റുപറ്റിയാൽ അവന്റെ ഹൃദയം വേദനിക്കും. തെറ്റ് സംഭവിച്ചാൽ ഹൃദയത്തിൽ അതിന്റെ ഹൈർ കുറഞ്ഞതായി അവൻ അനുഭവപ്പെടും, തിരിച്ചറിയാൻ അവന് സാധിക്കും. ഒന്നും സംഭവിക്കുന്നില്ല, ഹൃദയത്തിൽ ഒരു മാറ്റവും തോന്നുന്നില്ല. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ആരെ ചീത്ത വിളിച്ചാലും ആരോട് തർക്കിച്ചാലും ഹൃദയത്തിനൊരു മാറ്റവും തോന്നുന്നില്ലെങ്കിൽ അത് വളരെ അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മദല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ, ഏതൊരു ഖൗമും ദലാലത്തിന് ഹിദായത്തിന് ശേഷം ഹിദായത്തിലായിരുന്നതിന് ശേഷം ദലാലത്തിലായിട്ടുണ്ടോ, ഇല്ല ഊതുൽ ജദൽ, അവർക്ക് തർക്കം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുക, ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ അനാവശ്യമായി വാദം പറയുന്ന ആളുകളാണ്, താർക്കികരായ ആളുകളാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഹിദായത്തിൽ നിലനിർത്തുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ആലം സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലഹ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.